السلام عليكم ورحمة الله وبركاته. الحمد لله، نحمده ونستعينه ونستغفره، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته، ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة، وخلق منها زوجها، وبث منهما رجالًا كثيرًا ونساءً، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا، يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിൽ അവന് അനുഭവിക്കാൻ കഴിയുന്ന, ആസ്വദിക്കാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ, ഏറ്റവും അവന് ആനന്ദമേകുന്ന കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് അറിയുക എന്നതാണ്. അതിനേക്കാൾ മനോഹരമായ മറ്റൊരു കാര്യവും ദുനിയാവിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടില്ല. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പഠിക്കുക എന്നതിന് വലിയ പ്രാധാന്യം നൽകുകയും അത് അവഗണിക്കുന്ന ആളുകൾ അവരെക്കുറിച്ച് വളരെ ആക്ഷേപങ്ങൾ പറയുകയും ചെയ്തത്. അൽ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാം, വല ഹയാത ലിമൻ അഅറദ അനില്ലാ വഷ്തഗല ബിഗൈരി. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള അറിവിൽ നിന്ന് തിരിഞ്ഞു കളയുകയും മറ്റെന്തൊക്കെയോ വിഷയങ്ങളിൽ വ്യാപൃതരാവുകയും ചെയ്ത ആളുകൾ, അവർ യഥാർത്ഥത്തിൽ ജീവനുള്ളവരല്ല. അവരുടെ ഹൃദയം മരിച്ചുപോയിട്ടുണ്ട്. ബൽ ഹയാതുഹും ബൽ ഹയാതുൽ ബഹായിമി ഖൈറു മിൻ ഹയാതിഹി. കന്നുകാലികളുടെ ജീവിതമാണ് അവൻ്റെ ജീവിതത്തെക്കാൾ നല്ലത്. അള്ളാഹുവിനെ കുറിച്ച് ഒരാൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ, പഠിച്ചിട്ടില്ലെങ്കിൽ, അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കാൻ ഒരാൾ ശ്രദ്ധ ചെലുത്തുന്നില്ല എങ്കിൽ കന്നുകാലികളുടെ ജീവിതമാണ് അയാളുടെ ജീവിതത്തെക്കാൾ നല്ലത്. നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ. നിത്യവും 5 നേരം നമ്മൾ നിസ്കരിക്കുന്നു, വ്യത്യസ്ത തവണകളിൽ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു, പ്രയാസങ്ങൾ ഉണ്ടായാൽ അള്ളാഹുവിലേക്ക് അഭയം തേടി പോകുന്നു, അനുഗ്രഹങ്ങൾ ഉണ്ടായാൽ അള്ളാഹുവിന് നന്ദി പറയുന്നു. എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഇതൊന്നുമില്ലാതെ ജീവിക്കുക? എങ്ങനെയാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നുമില്ലാതെ രാവിലെ എഴുന്നേൽക്കുക, രാത്രി കിടന്നുറങ്ങുക, അതിനിടയിൽ എന്തെല്ലാമോ ചെയ്യുക, അങ്ങനെ ഒരു മനുഷ്യൻ എങ്ങനെയാണ് കാലം കഴിക്കാൻ സാധിക്കുക? ഏറ്റവും അത്ഭുതകരമായ കാര്യം അവരുടെ കാര്യം തന്നെയാണ്. അതുകൊണ്ടല്ലേ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്. മനുഷ്യരിൽ നിന്നും ജിന്നുകളിൽ നിന്നും ജഹന്നമിന് വേണ്ടി, നരകത്തിനു വേണ്ടി മാത്രമായി നാം ചില ആളുകളെ മാറ്റിവെച്ചിട്ടുണ്ട്. അവരെ അതിനുവേണ്ടി മാത്രമായി പടച്ചതാണ്. അവർക്ക് കണ്ണുകളുണ്ട്, അവർ അതുകൊണ്ട് കാണുന്നില്ല. അവർക്ക് കേൾവിയുണ്ട്, അതുകൊണ്ട് അവർ കേൾക്കുന്നില്ല. അവർക്ക് ഹൃദയമുണ്ട്, അതുകൊണ്ട് അവർ ചിന്തിക്കുന്നില്ല. പലതവണ നമ്മൾ കേട്ട ആയത്താണിത്. എന്താണ് ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം? അവർക്ക് ചെവികളുണ്ട്, അതുകൊണ്ട് അവർ അള്ളാഹുവിനെ കുറിച്ച് കേൾക്കുന്നില്ല. അവർക്ക് കണ്ണുകളുണ്ട്, പക്ഷെ അതുകൊണ്ട് അവർ അള്ളാഹുവിന്റെ മഹത്വം ബോധ്യപ്പെടുത്തുന്ന ദൃഷ്ടാന്തങ്ങൾ കാണുന്നില്ല. അവർക്ക് ഹൃദയങ്ങളുണ്ട്, പക്ഷെ അതുകൊണ്ട് അവർ അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം തന്നെ പറഞ്ഞതായി കാണാം, കൈഫ യൻഖദി സമാൻ, ഒരു മനുഷ്യൻ എന്തൊരു അത്ഭുതമാണ് അയാളുടെ കാര്യം, അയാളുടെ ജീവിതം അയാൾ ജീവിച്ചു തീർക്കുന്നു. വൽ ഖൽബു മഹ്ജൂബ്, അയാളുടെ ഹൃദയം അതിന് മറയിടപ്പെട്ടിരിക്കുന്നു. അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തകളുടെ പ്രകാശം ആ ഹൃദയത്തിൽ കയറിയിട്ടേയില്ല. ഇരുട്ടുമൂടിക്കിടക്കുന്ന, മാറാതെ കെട്ടിക്കിടക്കുന്ന, നന്മകൾ പ്രവേശിക്കാത്ത ഹൃദയമായി അത് മാറിയിരിക്കുന്നു. അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ്, അതിന്റെ മണം പോലും ആ ഹൃദയത്തിലേക്ക് ഒരിക്കൽ പോലും അടിച്ചിട്ടില്ല. ഒരിക്കൽ പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയുക എന്ന മനോഹരമായ അനുഭവം അയാളുടെ ഹൃദയത്തിന് ലഭിച്ചിട്ടില്ല. വഖറജ മിന ദുനിയ കമാ ദഖല ഇലൈഹ, ദുനിയാവിലേക്ക് അയാൾ കയറിയതുപോലെ തന്നെ മരിച്ചു പോകുമ്പോൾ അയാൾ തിരിച്ചു പോവുകയാണ്. ആ ഹൃദയത്തിൽ ഏറ്റവും ദുനിയാവിൽ ആസ്വദിക്കാൻ കഴിയുന്ന മനോഹരമായ ആസ്വാദനം അതിന് അനുഭവിക്കാൻ സാധിച്ചിട്ടില്ല. ഏറ്റവും സുന്ദരമായ, ഏറ്റവും മധുരമുള്ള അനുഭവം അയാൾക്ക് ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല. സലഫുകളിൽ ചിലർ പറഞ്ഞതായി കാണാം, മസാകീനു അഹ്ലി ദുനിയ, ദുനിയാവിലെ യഥാർത്ഥ മിസ്കീന്മാർ, യഥാർത്ഥത്തിൽ ദുനിയാവിലെ ദരിദ്രന്മാർ ആരാണ് എന്ന് ചോദിച്ചാൽ, ഖറജു മിൻഹു ഖറജു മിൻഹാ വമാ ദാഖ അത്യബ മാ ഫീഹാ, ദുനിയാവിൽ നിന്ന് അവർ പുറത്തു പോയിരിക്കുന്നു, മരിച്ചു പോയിരിക്കുന്നു, പക്ഷേ ഇത്ര കാലമായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള അറിവ് എന്ന ഏറ്റവും മധുരതരമായ അനുഭവം അവർക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് സലഫുകളിൽ ചില ആളുകൾ പറഞ്ഞതായി കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് മനസ്സിലാക്കുക, അവനെ കുറിച്ച് പഠിക്കുക എന്നത് ഏറ്റവും മഹത്തരമായ വിജ്ഞാനമാണ്. അല്ലാഹുവിൻ്റെ ദീനിൽ ഉള്ളതിൽ വെച്ച് ഏറ്റവും മഹത്തരമായ വിജ്ഞാനം അല്ലാഹുവിനെ കുറിച്ച് പഠിക്കലാണ്. അതിന് ധാരാളം ശ്രേഷ്ഠതകളുണ്ട്. അഞ്ച് കാര്യങ്ങൾ മാത്രം ഞാൻ നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരട്ടെ. ഒന്നാമത്തെ കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അറിയുക എന്നതിന് വേണ്ടിയാണ് അല്ലാഹു നമ്മെ എല്ലാം പഠിച്ചിരിക്കുന്നത്. ആകാശഭൂമികൾ അവൻ സൃഷ്ടിച്ചത്, എന്നെയും നിങ്ങളെയും ഓരോ ആളുകളെയും അല്ലാഹു പഠിച്ചത് അവനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നതിന് വേണ്ടിയാണ്. അവൻ ആരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. നമ്മുടെ സൃഷ്ടിപ്പിന് പിന്നിലുള്ള ലക്ഷ്യം തന്നെ അതാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു തലാഖിൽ പറഞ്ഞു, അല്ലാഹു അല്ലദി ഖലഖ സബ സമാവാതിൻ വ മിനൽ അർളി മിസ്ലഹുൻ യതനസ്സലുൽ അംറു ബൈനഹുൻ ലിതഅലമു അന്ന അല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ വ അന്ന അല്ലാഹ ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമ. സൂറത്തു തലാഖിൽ ആയത്താണത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇതാ അള്ളാഹു ഏഴ് ആകാശങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു, ഏഴ് ഭൂമികളെ സൃഷ്ടിച്ചിരിക്കുന്നു. ആകാശങ്ങൾക്കും ഭൂമിക്കുമിടയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ മലക്കുകളെ കൊണ്ട് വഹി അവതരിപ്പിക്കുന്നു. ഇങ്ങനെ ആകാശഭൂമികളെ പടച്ചത്, മലക്കുകളെ അയച്ചത്, റസൂലുകളെ നിയോഗിച്ചത് എന്തിനു വേണ്ടിയാണ്? ലിതഅലമു, നിങ്ങൾ പഠിക്കുന്നതിനു വേണ്ടിയാണ്, നിങ്ങൾ അറിയുന്നതിനു വേണ്ടിയാണ്. എന്താണ് നിങ്ങൾ അറിയേണ്ടത്? അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്നത് നിങ്ങൾ പഠിക്കുന്നതിനു വേണ്ടിയാണ്. നോക്കൂ, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പഠിക്കുന്നതിനു വേണ്ടിയാണ് ഏഴ് ആകാശങ്ങളെയും ഏഴു ഭൂമികളെയും അല്ലാഹു പഠിച്ചത്, അതിനിടയിലുള്ള വഹി അവതരിപ്പിച്ചത്,
നബിമാരെ അയച്ചത്, മലക്കുകൾ അയച്ചത്, ഇതിന്റെ എല്ലാം പിന്നിലുള്ള ലക്ഷ്യം നാം അള്ളാഹുവിനെ കുറിച്ച് പഠിക്കലാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ, നമ്മൾ പലതവണ കേട്ടിട്ടുണ്ടായിരിക്കും, നമ്മളെ അള്ളാഹു പഠിച്ചത് തൗഹീദ് പാലിക്കുന്നതിനു വേണ്ടിയാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. തൗഹീദിനെ പണ്ഡിതന്മാർ ചിലപ്പോൾ രണ്ടായി ഉയർത്തിരിക്കാറുണ്ട്. ഒന്ന് അത്തൗഹീദുൽ ഇൽമി, ഒന്ന് നിങ്ങൾ പഠിക്കേണ്ട തൗഹീദാണ്. അള്ളാഹു ആരാണ്, ആരാണ് നിങ്ങളുടെ റബ്ബ്, ആരാണ് നമ്മെ സൃഷ്ടിച്ചവനായ അള്ളാഹു സുബ്ഹാനഹു വ തആല, അവന്റെ പേരുകൾ എന്താണ്, അവന്റെ വിശേഷണങ്ങൾ എന്താണ്, അവൻ എങ്ങനെയുള്ളവനാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുക എന്നത് തൗഹീദിന്റെ ഒന്നാമത്തെ ഭാഗമാണ്. ആ ഭാഗം പൂർത്തീകരിച്ചാൽ മാത്രമേ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഇബാദത്ത് ചെയ്യുക എന്ന തൗഹീദിന്റെ രണ്ടാമത്തെ ഭാഗം നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു തൗഹീദ് രണ്ടാണ്, അത്തൗഹീദുൽ ഇൽമി, ഒന്ന് അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുക എന്ന തൗഹീദാണ്. അള്ളാഹു ആരാണ്, എന്തൊക്കെയാണ് അവന്റെ പേരുകൾ, എന്തെല്ലാമാണ് അവന്റെ വിശേഷണങ്ങൾ, അവൻ എങ്ങനെയുള്ളവനാണ്, ഇത് ഒന്നാമത് പഠിക്കേണ്ട കാര്യമാണ്. അത് പഠിച്ചാൽ മാത്രമേ തൗഹീദിന്റെ രണ്ടാമത്തെ ഭാഗം പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ, അതായത് അത്തൗഹീദുൽ അമലി, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്ന തൗഹീദ്. നോക്കൂ, നിങ്ങൾ നിങ്ങളോട് ഒരാൾ പറയുകയാണ് നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം എന്ന് പറയുകയാണ്, പക്ഷെ അള്ളാഹു ആരാണ് എന്ന് നിങ്ങൾക്കൊന്നും അറിയില്ല. എങ്ങനെയാണ് നിങ്ങൾ അള്ളാഹിനെ ആരാധിക്കാൻ, ഞാൻ ആരാധിക്കുന്ന റബ്ബ് എങ്ങനെയുള്ളവനാണ് എന്ന് മനസ്സിലാക്കാതെ എങ്ങനെയാണ് ഒരാൾക്ക് അള്ളാഹുവിനെ യഥാർത്ഥ രൂപത്തിൽ ആരാധിക്കാൻ സാധിക്കുക? മുൻഗാമികളിൽ ചില ആളുകൾ പറഞ്ഞതായി കാണാം, മനുഷ്യന്മാർ അവർ കുറച്ചു വർഷത്തേക്ക് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി ഭാര്യയെ അന്വേഷിക്കുന്ന സന്ദർഭത്തിൽ, കല്യാണം ആലോചിക്കുന്ന സന്ദർഭത്തിൽ, അവന്റെ ഭാര്യയായി വരാൻ പോകുന്ന പെൺകുട്ടിയെ കുറിച്ച് ചെറുതും വലുതുമായ കാര്യങ്ങളെല്ലാം അന്വേഷിക്കും. അവളെങ്ങനെയാണ്, നിറമെന്താണ്, രൂപമെന്താണ്, നീളം എത്രയാണ്, എത്ര പഠിച്ചിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും അന്വേഷിക്കും കുറച്ചു കാലം ഒപ്പം ജീവിക്കാൻ വേണ്ടിയാണ്. മനുഷ്യർ പരസ്പരമുള്ള കാര്യങ്ങളിൽ ഇത്രയധികം അന്വേഷണങ്ങളും ശ്രദ്ധയും നാം ചെലുത്തുന്നുണ്ട് എങ്കിൽ, നമ്മൾ നിത്യവും ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന, നമ്മൾ നിത്യവും പ്രാർത്ഥിക്കുന്ന, നമ്മൾ നിത്യവും അഭയം തേടി ചെല്ലുന്ന, നമ്മൾ ഏറ്റവും പ്രതീക്ഷ അർപ്പിക്കുന്ന, നമ്മൾ ജനങ്ങളെ ക്ഷണിക്കുന്ന, നമ്മൾ ഇസ്സത്തായി പ്രതാപമായി കാണുന്ന നമ്മുടെ റബ്ബ്, അവനെ കുറിച്ച് പഠിക്കുക എന്നത് എത്രമാത്രം പ്രാധാന്യമുള്ളതായിരിക്കും. എങ്ങനെയാണ് ഒരു മനുഷ്യന് അള്ളാഹു സുബ്ഹാനഹു വ തആല ആരാണ് എന്ന് മനസ്സിലാക്കാതെ അള്ളാഹുവിനെ യഥാർത്ഥ രൂപത്തിൽ ആരാധിക്കാൻ സാധിക്കുക? അതുകൊണ്ട് സഹോദരങ്ങളെ, ഒന്നാമത് തൗഹീദിന്റെ പ്രധാനപ്പെട്ട ഇനങ്ങളിൽ ഒന്നാണ് അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുക എന്നത്, അള്ളാഹുവിന്റെ നാമങ്ങൾ മനസ്സിലാക്കുക എന്നത്, അവന്റെ വിശേഷണങ്ങൾ മനസ്സിലാക്കുക എന്നത്. അതാണ് ഇതിന്റെ ഒന്നാമത്തെ കാര്യം. നമ്മൾ പഠിക്കേണ്ട, നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട, നമ്മെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചതിനു പിന്നിലുള്ള ലക്ഷ്യമായ കാര്യമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പഠിക്കുക എന്നത്. നമ്മെ അള്ളാഹു പഠിച്ചത് തന്നെ അതിനാണ്. അതിൽ നിന്ന് തൗഹീദിന്റെ പ്രാധാന്യം, അല്ലെങ്കിൽ ഈ നമ്മൾ ഈ പഠിക്കാൻ പോകുന്ന കാര്യത്തിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നാമത്തെ കാര്യം അത്. രണ്ടാമത്തെ കാര്യം, അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ അനേകമായത്തുകളിൽ അള്ളാഹുവിനെ കുറിച്ച് പഠിക്കണം എന്ന് ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും, നിസ്കാരത്തെക്കുറിച്ചും, സക്കാത്തിനെ കുറിച്ചും, നോമ്പിനെ കുറിച്ചും, ഹജ്ജിനെ കുറിച്ചും പഠിക്കാൻ പറഞ്ഞതിനേക്കാൾ കൂടുതൽ അള്ളാഹുവിനെ കുറിച്ച് പഠിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ എത്ര ആയത്തുകളിലാണ്, ചില സന്ദർഭങ്ങളിൽ അത് നിസ്കാരത്തെ കുറിച്ച് പഠിപ്പിക്കുന്ന ആയത്തായിരിക്കും, അതല്ലെങ്കിൽ കുടുംബബന്ധത്തെ കുറിച്ച് പറയുന്ന ആയത്തായിരിക്കും, അതുമല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദുനിയാവിലെ കാര്യങ്ങളെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന ആയത്തായിരിക്കും. പക്ഷെ എത്ര ആയത്തുകളാണ് അള്ളാഹു സുബ്ഹാനഹു തആല അവസാനിപ്പിക്കുമ്പോൾ ഇന്നല്ലാഹ ഗഫൂറുൻ റഹീം, ഇന്നല്ലാഹ അസീസുൻ ഹകീം, എത്ര ആയത്തുകളിലാണ് വിശുദ്ധ ഖുർആനിലെ മിക്ക ആയത്തുകളും അള്ളാഹു സുബ്ഹാനഹു തആല അവസാനിപ്പിക്കുന്നത് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. മാത്രമല്ല ചില ഇടങ്ങളിൽ അള്ളാഹു പറയുന്നത് കാണാം, വഅലമു അന്നല്ലാഹ അസീസുൻ ഹകീം, അള്ളാഹു അസീസാണ് എന്ന് നിങ്ങൾ പഠിക്കണം, അള്ളാഹു ഹക്കീമാണ് എന്ന് നിങ്ങൾ പഠിക്കണം. വഅലമു അന്നല്ലാഹ യഅലമു മാ ഫീ അൻഫുസികും ഫഹ്ദറൂ, നിങ്ങൾ പഠിക്കണം, അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മനസ്സുകളിൽ ഉള്ളത് അറിയുന്നു എന്ന് നിങ്ങൾ പഠിക്കണം. ഫഹ്ദറൂ, അതുകൊണ്ട് അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം. واعلموا ان الله غفور حليم, الله غفوران حليمാണ്, നിങ്ങൾ അത് പഠിക്കണം. എന്താണ് ഇതിന്റെ അർത്ഥം? നമ്മൾ സാധാരണ അങ്ങനെ ഓതി പോകാറുള്ള ആയത്തുകളാണ് ഇതൊക്കെ. ഖുർആനിന്റെ തർജ്ജമകളിൽ നമ്മൾ കാണും അല്ലാഹു ഏറെ പൊറുക്കുന്നവനാണ് എന്നും അല്ലാഹു ഏറെ കരുണ ചെയ്യുന്നവനാണ് എന്നും നിങ്ങൾ അറിയണം. എന്താണ് സഹോദര അതുകൊണ്ട് അല്ലാഹു ഉദ്ദേശിക്കുന്നത്? അല്ലാഹു നിന്നോട് കൽപ്പിക്കുകയാണ്, ഇതാ ഈ നാമം നീ പഠിക്കണം, എന്റെ ഒരു നാമമാണിത്, ഇത് നീ പഠിക്കണം, ഇത് നീ മനസ്സിലാക്കണം, ഇതിനെക്കുറിച്ച് നീ അറിയണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിക്കുകയാണ്. ഇസ്ലാമിൽ അതിന്റെ വിശുദ്ധ ഖുർആനിൽ ആയത്തുകളും ഹദീസുകളും വിശദീകരിക്കുന്ന നിയമമായ ഉസൂലുൽ ഫിഖിൽ പറയാറുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ കൽപ്പനയുടെ സ്വരത്തിൽ ഒരു കാര്യം പറഞ്ഞാൽ അത് വാജിബാണ് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ഈ പറഞ്ഞ കാര്യം പഠിക്കൽ വാജിബാണ്, അല്ല വാജിബുകളുടെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും വലിയ വാജിബാണ്. പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, വഅലമു അന്നല്ലാഹ, അല്ലാഹു ഇങ്ങനെയുള്ളവനാണ് എന്ന് നിങ്ങൾ പഠിക്കണം എന്ന രൂപത്തിൽ വിശുദ്ധ ഖുർആനിൽ 30 ചില്ലാനമായത്തുകളുണ്ട്. ഖുർആനിൽ 30 ചില്ലാനമായത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വതആല അതിൽ പറഞ്ഞത് വഅലമു, നിങ്ങൾ പഠിക്കണം, നിങ്ങൾ അറിയണം, അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ ഗഫൂറാണ്, അവൻ റഹീമാണ്, അവൻ ലത്തീഫാണ്, അവൻ വദൂദാണ്. അതിന്റെ അർത്ഥം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മിൽ നിന്ന് ഏറ്റവും ആവശ്യപ്പെടുന്ന കാര്യങ്ങളിലൊന്ന് അല്ലാഹുവിനെ കുറിച്ച് നമ്മൾ പഠിക്കുക എന്നതാണ്. പക്ഷേ പല ആളുകളും മറ്റെന്തൊക്കെയോ വിഷയങ്ങളുടെ പിന്നിൽ അവർ സമയം ചിലവഴിക്കും, പക്ഷെ അള്ളാഹുവിനെ കുറിച്ചുള്ള അവരുടെ അറിവ് വളരെ ചുരുക്കമാണ്. എത്രയോ ആളുകൾ അള്ളാഹ് എന്ന നാമത്തിന്റെ ഉദ്ദേശം എന്താണ് എന്ന് പോലും പലർക്കും അറിയില്ല. അവൻ നിത്യവും വിളിച്ചു പ്രാർത്ഥിക്കുന്ന നാമങ്ങളിൽ ഒന്നാണ് അള്ളാഹ്, അല്ലാഹുമ്മ, യാ അല്ലാഹ്. എന്താണ് അതിന്റെ ഉദ്ദേശം പലർക്കും അറിയില്ല. അർറഹ്മാൻ, പല ആളുകൾക്കും ഏറെ അറിയാവുന്നത് പരമകാരുണ്യകൻ എന്നാണ് അതിന്റെ അർത്ഥം. എന്താണ് അതിന്റെ ഉദ്ദേശം? റഹ്മാൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് റഹ്മാനും റഹീമും തമ്മിലുള്ള വ്യത്യാസം? ധാരാളം നമ്മൾ ഫാത്തിഹയിൽ ജനിച്ചതു മുതൽ ബുദ്ധി വച്ച നാൾ മുതൽ നമ്മൾ ഓതുന്നുണ്ട് അർറഹ്മാൻ റഹീം. എന്താണ് അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? എന്താണ് അള്ളാഹു സുബ്ഹാനഹു വതആല പരമകാരുണ്യകനാണ്, നമ്മുടെ പരിഭാഷകൾ വെച്ചു നോക്കുകയാണെങ്കിൽ ഏറെ കരുണ ചെയ്യുന്നവനാണ് എന്ന് ഈ രണ്ട് വാക്കിൽ നിന്നും എന്താണ് വ്യത്യാസം? പലരും അല്ലാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ച് പഠിക്കുക എന്നതിൽ വളരെ പിന്നിലാണ്. എന്നാൽ അല്ലാഹു ആകട്ടെ ഏറ്റവും ശക്തമായ രൂപത്തിൽ നമ്മോട് കൽപ്പിച്ച, നമ്മോട് പഠിക്കണം എന്ന് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തിയ വിജ്ഞാനമാണ് അല്ലാഹുവിനെ കുറിച്ചുള്ള അറിവ്. ഇസ്മാഉ വസ്സിഫാത്ത് എന്നത് അള്ളാഹുവിന്റെ നാമങ്ങളും അവന്റെ വിശേഷണങ്ങളും മനസ്സിലാക്കുക എന്നത് നിർബന്ധമാക്കപ്പെട്ട വിജ്ഞാനങ്ങളിൽ തന്നെ ഏറ്റവും നിർബന്ധമാണ്. പക്ഷെ പല ആളുകളും സുബ്ഹാനല്ലാഹ് തർക്ക വിഷയങ്ങൾ, അതല്ലെങ്കിൽ ഒരാൾ നല്ല രീതിയിൽ തന്നെയാണെങ്കിൽ പോലും പലർക്കും നിസ്കാരത്തെക്കുറിച്ചും വുളൂവിനെ കുറിച്ചും അറിയാൻ വളരെ താല്പര്യമാണ്. എങ്ങനെ വുളൂ എടുക്കണം, എത്ര നേരം എത്ര വരെ വെള്ളം കൊണ്ടുപോകണം, എത്രയാണ് തല തടവേണ്ടത്, എത്ര അത് കൊണ്ട് തിരിച്ചു കൊണ്ടുവരണം, ഇതൊക്കെ അറിയുന്നതിലും അതിലെ സൂക്ഷ്മമായ കാര്യങ്ങൾ വരെ മനസ്സിലാക്കുന്നതിലും വളരെ ശ്രദ്ധ കാണിക്കുന്ന പലരും അല്ലാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ച് ചോദിച്ചാൽ, അവന്റെ നാമങ്ങളെ കുറിച്ച് ചോദിച്ചാൽ കൈമലർത്തുന്നത് കാണാം. നീ എന്തിനാണ് വുദൂ ഇത്ര കൃത്യമാക്കി ചെയ്യുന്നത്? അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്താനാണ്. പക്ഷെ ആ അല്ലാഹുവിനെ കുറിച്ച് നിനക്ക് അറിയില്ലെങ്കിൽ സഹോദര, പിന്നെ എന്തിനാണ് നീ ഇത്രയധികം കണിശത ഈ വിഷയത്തിൽ കാണിച്ചത്? ആ വിഷയങ്ങളിൽ കണിശത വേണ്ടതില്ല എന്നല്ല, മറിച്ച് അതിനേക്കാൾ പ്രാധാന്യത്തോടുകൂടി നാം മനസ്സിലാക്കേണ്ട വിഷയമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ആരാണ് എന്നത്. അത് നമുക്ക് നൽകുന്ന ഉപകാരങ്ങൾ വളരെയധികമുണ്ട്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്ന്, അള്ളാഹു നമ്മെ പഠിച്ചതിനു പിന്നിലുള്ള ലക്ഷ്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം അള്ളാഹുവിനെ നാം അറിയുക എന്നതാണ്. രണ്ടാമത്തെ കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ച് അള്ളാഹുവിന്റെ നാമങ്ങൾ പഠിക്കാനും അവന്റെ വിശേഷണങ്ങൾ മനസ്സിലാക്കാനും നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. ഒരു കാര്യം കൽപ്പിച്ചാൽ അതിന്റെ അർത്ഥം എന്താ? അത് വാജിബാണ് എന്ന്. താടി വെക്കുന്നതിനെ കുറിച്ച് നമ്മൾ പറയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഉർഫുൽ ലിഹ, നിങ്ങൾ താടി വെറുതെ വിടണം എന്ന് വിശുദ്ധ റസൂലുള്ള പറഞ്ഞിരിക്കുന്നു. റസൂലുള്ള കൽപ്പിച്ചാൽ ആ കൽപ്പനയുടെ അർത്ഥം അത് വാജിബാണ് എന്ന്. അത് ഇസ്ലാമിലെ നിയമമാണ്. അപ്പോൾ അതിനേക്കാൾ ശക്തമായി അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ച കാര്യമാണ് അള്ളാഹുവിന്റെ നാമങ്ങൾ പഠിക്കണമെന്നത്, അവനെ കുറിച്ച് അറിയണമെന്നത്. ആ വിഷയം ഏറ്റവും പ്രാധാന്യമുള്ള, ദീനിൽ ഏറ്റവും ഗൗരവമുള്ള വിഷയമാണ്. ഉസൈമിയ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞതായി കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാത്റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ എവിടേക്ക് തിരിഞ്ഞിരിക്കണം, അപ്പോൾ പാലിക്കേണ്ട മര്യാദകൾ എന്തൊക്കെയാണ്, കയറുമ്പോൾ പറയേണ്ടത് എന്താണ്, ഇറങ്ങുമ്പോൾ പറയേണ്ടത് എന്താണ്, ഇതെല്ലാം വിശദീകരിച്ചത് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. ഇതെല്ലാം ഇത്രയധികം വിശദീകരിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ കുറിച്ച് എത്രമാത്രം വിശദീകരിച്ചിട്ടുണ്ടായിരിക്കണം. സഹാബികൾക്ക് അള്ളാഹുവിനെ കുറിച്ചാണ് അവിടുന്ന് കൂടുതൽ പറഞ്ഞു കൊടുത്തത്. 13 വർഷക്കാലം മക്കയിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഅ്‌വത്ത് നടത്തി. നിസ്കാരം അന്ന് 5 നേരത്തെ നിസ്കാരം നിർബന്ധമായിട്ടില്ല. സകാത്ത് അതിന്റെ രൂപങ്ങൾ പൂർണ്ണമായിട്ടില്ല. ഹജ്ജ് ഇല്ല. നോമ്പ് റമദാനിൽ മുഴുവനായി നിർബന്ധമാക്കപ്പെട്ടിട്ടില്ല. ഇതെല്ലാം മദീനയിലേക്ക് വന്നതിന് ശേഷമാണ്. ഈ 13 വർഷക്കാലം റസൂലുള്ള എന്താണ് പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം? അള്ളാഹുവിനെ കുറിച്ചാണ് അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത്, പരലോകത്തെക്കുറിച്ച്, ഈമാൻ കാര്യങ്ങളെക്കുറിച്ച്. പക്ഷേ സുബ്ഹാനല്ലാഹ്, ഖേദകരമെന്ന് പറയട്ടെ, പിശാജ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ തിരിക്കുകയും അതിനേക്കാൾ താഴെയുള്ള വിഷയങ്ങളിലേക്ക് നമ്മൾ പലരുടെയും ശ്രദ്ധ തിരിച്ചുവിടുകയും ചെയ്യുന്നത് കാണാൻ സാധിക്കും. ചില ആളുകൾ അന്ത്യനാളിൻ്റെ അടയാളങ്ങളെ കുറിച്ച് വളരെ ആവേശത്തിൽ പഠിക്കുന്നത് കാണാം, അതല്ലെങ്കിൽ മറ്റു പല വിജ്ഞാനങ്ങളെ കുറിച്ച് പഠിക്കുന്നതിന്. പക്ഷെ അള്ളാഹുവിൻ്റെ പേരുകളെ കുറിച്ച് ചോദിച്ചാൽ പ്രാഥമിക വിജ്ഞാനങ്ങൾ പോലും പലർക്കുണ്ടാവുന്നില്ല. അത് നമുക്ക് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ഏറ്റവും ശ്രദ്ധ പുലർത്തിയ വിജ്ഞാനം ഞാൻ ഈ പറഞ്ഞ അള്ളാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ചുള്ള വിജ്ഞാനമാണ്. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, അള്ളാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ചുള്ള അറിവ് ഈമാൻ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന വിഷയമാണ്. ഈമാൻ വർദ്ധിക്കും, അതിന് കുറവ് സംഭവിക്കുകയും ചെയ്യും. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയിൽപ്പെട്ട കാര്യമാണ് ഈമാൻ വർദ്ധിക്കുകയും കുറയുകയും ചെയ്യും. ഈമാൻ വർദ്ധിപ്പിക്കുന്ന അനേകം കാര്യങ്ങളുണ്ട്. നിസ്കരിച്ചാൽ നമ്മുടെ ഈമാൻ വർദ്ധിക്കുന്നു, സദഖ നൽകിയാൽ ഈമാൻ വർദ്ധിക്കുന്നു, നമുക്ക് പ്രകടമായി മനസ്സിലാകാവുന്ന കാര്യമാണ്. എന്നാൽ ഈമാനിൽ ഏറ്റവും വർദ്ധനവുണ്ടാക്കുന്ന കാര്യം അള്ളാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ച് അറിയലാണ്. ഏറ്റവും വർദ്ധനവുണ്ടാക്കുന്ന കാര്യം, നമ്മൾ പരലോകത്തെ കുറിച്ച് കുറച്ച് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി വർദ്ധിക്കും, നിസ്കാരത്തിൽ ശ്രദ്ധയുണ്ടാകും, മറ്റു കാര്യങ്ങളൊക്കെ സംഭവിക്കാറുണ്ട്. പരലോകം എന്നാൽ അള്ളാഹു പടച്ച ഒരു കാര്യമാണ്. സ്വർഗമാകട്ടെ നരകമാകട്ടെ, അത് അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. അപ്പോൾ അതിനെ പടച്ച റബ്ബിന്റെ കാര്യം എന്തായിരിക്കും? ആകാശ ഭൂമികളിലെ അത്ഭുതങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പറയും സുബ്ഹാനല്ലാഹ് എന്ന് പറയും. അപ്പോൾ ഇവയെ സൃഷ്ടിച്ചവനായ റബ്ബിന്റെ കാര്യം എന്തായിരിക്കും? ഈമാൻ വർദ്ധിപ്പിക്കുന്നതിൽ ഏറ്റവും വലിയ പങ്കുള്ള വിഷയം അള്ളാഹുവിനെ കുറിച്ചുള്ള പഠനമാണ്, അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുക എന്നതാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഇന്നമാ യഖ്ഷല്ലാഹ് മിൻ ഇബാദിഹി അൽ ഉലമാ, മനുഷ്യരുടെ കൂട്ടത്തിൽ അള്ളാഹുവിനെ ഭയക്കുന്നത് പണ്ഡിതന്മാർ മാത്രമാണ്. ചില ആളുകൾ പറയും പണ്ഡിതന്മാർ മാത്രമാണ് അള്ളാഹുവിനെ ഭയക്കുന്നത് എന്നെങ്ങനെയാണ് പറയുക? ഞാൻ പണ്ഡിതനല്ല, പക്ഷെ എനിക്ക് അള്ളാഹുവിനെ പേടിയുണ്ടല്ലോ. സഹോദര, നീ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ ഭയം അതിനേക്കാൾ
മനോഹരമായ ഒരു ഭയമുണ്ട്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞത് ഇന്നമാ യഖാഫുല്ലാഹ് എന്നല്ല, അള്ളാഹുവിനെ പേടിക്കുന്നത് എന്നല്ല, മറിച്ച് ഇന്നമാ യഖ്ഷല്ലാഹ് എന്നാണ്, അള്ളാഹുവിനോട് ഭയഭക്തി ഉണ്ടാകുന്നത്. പണ്ഡിതന്മാരത് വിശദീകരിച്ചപ്പോൾ പറഞ്ഞു, സ്നേഹം നിറഞ്ഞു നിൽക്കുന്ന അതിനോടൊപ്പം ഉണ്ടാകുന്ന ഭയമാണ് ഖഷിയ. ഒരു മനുഷ്യൻ വളരെ വലിയൊരാള്, അയാൾ നമ്മുടെ അടുക്കലേക്ക് വന്നു, അയാളെ കണ്ട് അയാൾ ഇടിക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലായാൽ നമ്മൾ അയാളെ പേടിക്കും. അതൊരു പേടിയാണ്, മനുഷ്യനുണ്ടായേക്കാവുന്ന ഒരു പേടിയാണത്. ഒരു വലിയൊരു മനുഷ്യൻ, വലിയ മസിലൊക്കെ ഉള്ള അയാളാണ്, അയാൾ നമ്മുടെ മുന്നിൽ വന്ന് ചിലപ്പോൾ അയാളെ പേടിക്കും, അതൊരു പേടിയാണ്. എന്നാൽ മറ്റു ചിലപ്പോൾ ചില ആളുകളെ കുറിച്ച് നമ്മൾ കേട്ടറിയും, അയാൾ വലിയ നന്മകൾ ചെയ്യുന്നയാളാണ്, അള്ളാഹുവിനെ പേടിക്കുന്ന മനുഷ്യനാണ്, അയാൾ ഇത്ര ഇത്ര നിസ്കരിക്കുന്നയാളാണ്, ധാരാളമായി ദിക്ർ ചൊല്ലുന്നയാളാണ്, അള്ളാഹു സുബ്ഹാനഹു വതആല ഭയങ്കരമായി പേടിക്കുന്നയാൾ. അയാളെ കുറിച്ച് നമ്മൾ കേൾക്കുകയും അയാളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തു, പിന്നെ അയാളെ നേരിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു പേടിയുണ്ട്. ആ പേടിയും നേരത്തെ ഒരു വലിയ മല്ലനെ കണ്ടപ്പോൾ ഉണ്ടായ പേടിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒന്നാമത്തെ പേടി അതൊരു പേടിയാണ്, മറ്റേത് ആദരവ് കലർന്നതോടുകൂടി ഉണ്ടാകുന്ന ഭയമാണ്. പണ്ഡിതന്മാർ വിശദീകരിച്ചു, ഖശിയത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ചുള്ള അറിവിൽ നിന്നുണ്ടാകുന്ന ആദരവും സ്നേഹവും ഒരുമിച്ച് നിൽക്കുന്ന പേടിയാണ്. അത് പണ്ഡിതന്മാർക്ക് മാത്രം ഉണ്ടാകുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ച് പഠിച്ചതിനു ശേഷം, അവനെ നന്നായി അറിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന ഭയമാണത്. രഹസ്യത്തിലും പരസ്യത്തിലും ആ ഭയം നിന്നോടൊപ്പം ഉണ്ടായിരിക്കും. പ്രയാസങ്ങളിലും അനുഗ്രഹങ്ങളിലും അള്ളാഹുവിനെ കുറിച്ചുള്ള ആ ഭയം നിന്നോടൊപ്പം ഉണ്ടായിരിക്കും. മരണത്തിന്റെ സന്ദർഭത്തിൽ ആ ഭയം നിന്നോടൊപ്പം ഉണ്ടായിരിക്കും. നാളെ പരലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വതആലയെ കാണുന്ന സന്ദർഭത്തിൽ ആ അറിവ് നിനക്ക് ഉപകാരം ചെയ്യും. ഇങ്ങനെ ഖശിയത്ത് എന്നത്, അള്ളാഹു സുബ്ഹാനഹു വതആലയെ അറിഞ്ഞുകൊണ്ട് അവനെ ഭയക്കുക എന്നത്, അത് പണ്ഡിതന്മാർക്ക് മാത്രം ലഭിക്കുന്നതാണ്. അത് ആ പദവിയിലേക്ക് എത്തിയാൽ മാത്രം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്ന കാര്യമാണ്. ഖുർആനിലെ ഈ ആയത്ത് ഇന്നമാ യഖ്ഷല്ലാഹ് എന്നാണ്, ഇന്നമ എന്ന് പറഞ്ഞാൽ മാത്രം എന്നാണ് അതിന്റെ അർത്ഥം. അള്ളാഹുവിനെ ഭയക്കുന്നത്, അവനോട് ഖശിയത്തുള്ളത് പണ്ഡിതന്മാർക്ക് മാത്രമാണ് എന്നാണ് അള്ളാഹു പറഞ്ഞത്, മറ്റാർക്കുമില്ല. ആ ഭയം ഉണ്ടാകണമെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ആരാണ് എന്ന് അറിയുക തന്നെ വേണം. അതുകൊണ്ടാണ് ഇബ്നു കസീർ റഹിമഹുല്ലാഹു തആല ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്നമാ യഖ്ഷാഹു ഹഖൽ ഖശിയ അൽ ഉലമാഉൽ ആരിഫൂന ബി. അള്ളാഹു സുബ്ഹാനഹു വതആലയോട് യഥാർത്ഥ ഭയഭക്തി ഉണ്ടാവുക അള്ളാഹുവിനെ കുറിച്ച് അറിഞ്ഞ അവനെ മനസ്സിലാക്കിയ പണ്ഡിതന്മാർക്ക് മാത്രമായിരിക്കും, മറ്റാർക്കും ഉണ്ടായിരിക്കുകയില്ല. അപ്പോൾ അതിലേക്ക് എത്തിപ്പിടിക്കാൻ, അതിലേക്ക് എത്താനുള്ള വഴിയാണ് അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുക എന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസുകളിൽ കാണാം, ഒരിക്കൽ ചില ആളുകൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ നിന്ന് മതനിയമങ്ങൾ പഠിച്ചു മനസ്സിലാക്കി. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നി ഇത് വളരെ കുറച്ച് പ്രവർത്തനങ്ങൾ മാത്രമേ ഉള്ളൂ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ അവർ പറഞ്ഞു, ഇന്നാ ലസ്നാക ഹൈഅതിക യാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലെ ഞങ്ങൾ നിങ്ങളെ പോലെയല്ല. ഇന്നല്ലാഹ ഖദ് ഗഫറ ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖ്ഖറ, അല്ലാഹു സുബ്ഹാനഹു വതആല അങ്ങേക്ക് മുൻകഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ തെറ്റുകളൊക്കെ പുറത്തു തന്നിട്ടുണ്ട്. നമ്മൾ തിന്മ ചെയ്യുന്ന, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന കുറവുകളുള്ള മനുഷ്യന്മാരാണ്. അള്ളാഹുവിന്റെ റസൂലെ അങ്ങാകട്ടെ വരാനിരിക്കുന്നതും കഴിഞ്ഞുപോയതുമായ എല്ലാ തെറ്റുകളും പുറത്തു നൽകപ്പെട്ടയാളാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്ര പോരാ. ഇത് കേട്ടപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറയുന്നു, ഫയഗ്ദബു ഹത്താ യുഅറഫ അൽ ഗദബു ഫീ വജ്ഹി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മുഖത്ത് ദേഷ്യം പ്രകടമായി. റസൂലുള്ളയുടെ മുഖത്ത് ദേഷ്യം പ്രകടമാകണമെങ്കിൽ അവിടുന്ന് കടുത്ത ദേഷ്യം ഉണ്ടാകണം. അവിടുന്ന് കാര്യമായി വളരെ ശക്തമായി ദേഷ്യം പിടിച്ചാലാണ് അവിടുത്തെ മുഖത്ത് അത് പ്രകടമാവുക, അല്ലെങ്കിൽ അവിടുന്ന് ധാരാളമായി പുറത്തു കൊടുത്തിരുന്നയാളാണ്. അവിടുത്തെ മുഖത്ത് ദേഷ്യം പ്രകടമായി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഇന്ന അത്ഖാകും വഅഅലമകും ബില്ലാഹി അന, നിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കുന്നതും അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയുന്നതും എനിക്കാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കുന്നതും അള്ളാഹു സുബ്ഹാനഹു വതആല ഏറ്റവും കൂടുതൽ അറിയുന്നതും എനിക്കാണ്, ഞാനാണ്. നോക്കൂ, നിങ്ങൾ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോടുള്ള സൂക്ഷ്മതയും അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവും ഒരുമിപ്പിച്ചാണ് പറഞ്ഞത്. അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് എത്രമാത്രം വർദ്ധിക്കുന്നോ അത്രമാത്രം അള്ളാഹുവിനോടുള്ള സൂക്ഷ്മത വർദ്ധിക്കും. അതുകൊണ്ടാണ് ചില ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അവർ തെറ്റുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിനോട് തൗബ ചെയ്യുകയില്ല. അവനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ പറയും, എനിക്ക് അള്ളാഹുവിനോട് പശ്ചാത്തപിക്കാൻ മാപ്പ് ചോദിക്കാൻ ലജ്ജയാകുന്നു, എത്ര തവണയായി ഞാനിത് ചെയ്യും, വീണ്ടും തൗബ ചെയ്യും, വീണ്ടും ചെയ്യും, വീണ്ടും തൗബ ചെയ്യും, ഇനി എനിക്ക് അള്ളാഹുവിനോട് ചോദിക്കാൻ മടിയായിരിക്കുന്നു. അള്ളാഹുവിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണത്. അള്ളാഹു ഗഫൂറാണ്, തവ്വാബാണ്, റഊഫാണ് എന്ന കാര്യം അവൻ മനസ്സിലാക്കിയിട്ടില്ല. അവൻ ധാരാളമായി തെറ്റുകൾ പുറത്തു കൊടുക്കുന്നവനാണ് എന്ന കാര്യം അവൻ തിരിച്ചറിഞ്ഞിട്ടില്ല. ശിർക്ക് ചെയ്യുന്ന ആളുകൾ, അവർ ശിർക്ക് ചെയ്യുന്നതിന്റെ പിന്നിലുള്ള കാരണങ്ങളിൽ ഒന്നെന്താണ്? എന്തിനാണ് നീ മുഹദ്ദി ശേഖനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവർ പറയും, നമ്മൾ ധാരാളം തെറ്റ് ചെയ്യുന്ന ആളുകളാണ്, എങ്ങനെയാണ് നമ്മൾ അള്ളാഹുവിനോട് നേരെ പോയി പ്രാർത്ഥിക്കാൻ? അള്ളാഹുവിനോട് നേരെ പോയി പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കുകയില്ല, നമ്മൾ തെറ്റ് ചെയ്യുന്ന കുറവുകളുള്ള മനുഷ്യന്മാരാണ്. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിന് ഇഷ്ടമുള്ള അവന്റെ ദാസന്മാർ വഴി അള്ളാഹുവിലേക്ക് എത്തിച്ചേരാൻ ശ്രമിക്കുന്നു. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവില്ലായ്മയാണ് അവരെ ശിർക്കിലേക്ക് എത്തിച്ചത്. ഇത് കൂടുന്നതിനും കുറയുന്നതിനും അനുസരിച്ച് നിങ്ങളുടെ തൗഹീദിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് തീരെ കുറഞ്ഞു പോയാൽ അവൻ ചിലപ്പോൾ കടുത്ത ശിർക്കിൽ തന്നെ പോയി വീണുപോയേക്കാം. അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് അത് എത്രമാത്രം കുറയുന്നോ അത്രമാത്രം അവന്റെ അരികിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു ചില ഹദീസുകളിൽ അവിടുന്ന് പറഞ്ഞതായി കാണാം, ഇന്ന അഅലമകും ബില്ലാഹ് വഅഖ്ഷാകും ബില്ലാഹി അന, നിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിനെ ഏറ്റവും നന്നായി അറിയുന്നതും ഏറ്റവും നന്നായി അവനെ പേടിക്കുന്നതും ഞാനാണ്. വേറെ ചില ഹദീസുകൾ അങ്ങനെ വന്നതായി കാണാം. അത്ഖാകും, തഖ്വയുള്ളവനാണ് എന്ന് പറയുന്നതിന് പകരം അഖ്ഷാകും, നിങ്ങളിൽ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ ഭയക്കുന്നത് ഞാനാണ് എന്ന് പറഞ്ഞതായി കാണാം. അപ്പോൾ സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ കുറിച്ചുള്ള അറിവ് വർദ്ധിക്കുന്നതിനനുസരിച്ച് നമ്മുടെ തൗഹീദ് ശരിയാകും. തൗഹീദ് ഉള്ള ആളുകളിൽ വരെ തെറ്റുകൾ വന്നു കഴിഞ്ഞാൽ ചില ആളുകൾ പറയുന്നതായി കാണാം, എന്റെ അരികിൽ ആവർത്തിച്ച് തെറ്റുകൾ വരുന്നു, എനിക്ക് വലിയ ഖേദമുണ്ട്, പക്ഷെ ആവർത്തിച്ച് എന്റെ അരികിൽ തെറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് ഞാനിപ്പോൾ പ്രാർത്ഥിക്കാറില്ല, അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. കാരണം പ്രാർത്ഥിക്കാൻ മടിയായതുകൊണ്ട് അവൻ അള്ളാഹു ആരാണെന്ന് മനസ്സിലായിട്ടില്ല. ചില ആളുകൾ ചിലപ്പോൾ കുറച്ച് പ്രാർത്ഥിക്കും, കുറച്ച് പ്രാർത്ഥിച്ച് അവന് പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അവൻ മനസ്സിൽ വിചാരിക്കാൻ, അള്ളാഹു ചിലപ്പോൾ എനിക്കത് കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടാവുക, ഞാനിനി അള്ളാഹുവിനോട് ചോദിക്കാതിരിക്കാം, കുറെ കാലമായി ചോദിക്കുന്നു, ചിലപ്പോൾ എനിക്കത് കിട്ടുന്നുണ്ടാവില്ല, മതി ഇനി ചോദിച്ചത്. അവൻ അള്ളാഹുവിനെ മനസ്സിലാക്കിയിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ കാണാം, ഒരു മനുഷ്യൻ ചിലപ്പോൾ അവൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും അവന്റെ പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കാൻ വേണ്ടി. അള്ളാഹു ആകട്ടെ അവന്റെ പ്രാർത്ഥന ഇഷ്ടപ്പെട്ടത് കാരണത്താൽ അവൻ ഇനിയും പ്രാർത്ഥിക്കുന്നതിനു വേണ്ടി അവന്റെ ആ ദുരിതം അവനിൽ നിന്ന് എടുത്തു നീക്കാതെ വെച്ചുകൊണ്ടിരിക്കും. അവൻ മനസ്സിലാക്കുന്നില്ല അള്ളാഹു അവനെ കൂടുതൽ അതുകൊണ്ട് സ്നേഹിക്കുന്നുണ്ട് എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, സലുല്ലാഹ മിൻ ഫളെ, നിങ്ങൾ അള്ളാഹുവിനോട് അവന്റെ ഔദാര്യത്തിൽ നിന്ന് ചോദിക്കുക. ഫഇന്നല്ലാഹ യഗ്ളബു അലാ മൻ ലം യസ്അൽ. അള്ളാഹു സുബ്ഹാനഹു വതആല അവനോട് ചോദിക്കാത്തവരോടാണ് അവന് ദേഷ്യമുള്ളത്. ഒരു കവി അയാളുടെ കവിതയിൽ പറഞ്ഞതുപോലെ, ലാ തസ്അലന്ന ബുനയ്യ ആദമ ഹാജതൻ, മനുഷ്യന്മാരോട് നീ ഒരു കാര്യവും ചോദിക്കരുത്. വസലിൽ ലദി അബ്വാബുഹു ലാ തുഹജബു, വാതിലുകൾ ഒരിക്കലും കൊട്ടിയടക്കാത്ത അള്ളാഹുവിനോട് നീ ചോദിക്കുക. ബുനയ്യ ആദമ ഹീന യുസ്അലു യഗ്ളബു, മനുഷ്യന്മാർ അവരോട് ആളുകൾ ചോദിക്കുന്നതിനനുസരിച്ച് അവർക്ക് ദേഷ്യം പിടിക്കും. വല്ലാഹു യഗ്ളബു ഇൻ തറക്ത സുആലഹു, അല്ലാഹു ആകട്ടെ അവന് ദേഷ്യം പിടിക്കുക നീ അവനോട് ചോദിക്കുന്നത് അവസാനിപ്പിച്ചാലാണ്. നീ ഒരാളോട് പോയിട്ട് കടം ചോദിച്ചു എന്ന് വിചാരിക്കുക, അവന്റെ പണം തരണം എന്ന് ചോദിച്ചിട്ടില്ല, കടം തരണമെന്ന് ചോദിച്ചു. ഒരു തവണ ചോദിച്ചു, രണ്ടാമത്തെ തവണ ചോദിച്ചു, മൂന്നാമത്തെ തവണ ചോദിച്ചു, ഓരോ ചോദ്യത്തിനും അവന്റെ ദേഷ്യം വർദ്ധിച്ചു കൊണ്ടിരിക്കും. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല അവനാകട്ടെ നീ എത്ര തവണ ചോദിക്കുന്നു അത്രയും അവന് നിന്നോട് ഇഷ്ടമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഒരാൾ തിരിച്ചറിഞ്ഞാൽ, മനസ്സിലാക്കിയാൽ ഒരിക്കലും ഈ പറഞ്ഞ കുറേ തെറ്റുകൾ മനുഷ്യരിൽ സംഭവിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ലൗ അലിമ അൽ കാഫിർ ما عند الله من الرحمه لما ايس من جنته. അല്ലാഹുവിന്റെ അരികിലുള്ള കാരുണ്യത്തെക്കുറിച്ച് അല്ലാഹുവിനെ നിഷേധിച്ച ഒരു മനുഷ്യൻ മനസ്സിലാക്കിയിരുന്നെങ്കിൽ അല്ലാഹുവിന്റെ സ്വർഗത്തിൽ നിന്ന് ഒരിക്കൽ പോലും ഒരു കാഫർ നിരാശനാവില്ലായിരുന്നു. പക്ഷെ അല്ലാഹു അത് അവന് നൽകുകയില്ല. എങ്കിൽ പോലും അവന്റെ കാരുണ്യത്തിന്റെ വിശാലത കണ്ടാൽ, അത് മനസ്സിലാക്കിയാൽ അവന്റെ സ്വർഗത്തിൽ നിന്ന് ഒരാൾക്ക് നിരാശപ്പെടാൻ കഴിയില്ല. അത്ര വിശാലമായ കാരുണ്യമുള്ളവനാണ് അവൻ. അപ്പോൾ എങ്ങനെയാണ് സഹോദര തൗഹീദുള്ള ആളുകൾ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശരാവുക? അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ച് അറിയുക എന്നത് ഒരാളുടെ ഈമാൻ വർദ്ധിപ്പിക്കുന്നതിന് ഏറ്റവും സഹായിക്കുന്ന കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നാമങ്ങൾ മനസ്സിലാക്കുന്നതിൻ്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുന്ന മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, അല്ലാഹു നമ്മെ പഠിച്ചത് അവനെക്കുറിച്ച് പഠിക്കുന്നതിനു വേണ്ടിയാണ്. രണ്ട്, അല്ലാഹു അവനെക്കുറിച്ച് അറിയുന്നതിനു വേണ്ടി പല ആയത്തുകളിലും നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. മൂന്ന്, അല്ലാഹു സുബ്ഹാനഹു വതആലയെക്കുറിച്ച് അറിയുക എന്നത് ഈമാൻ ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കുന്ന, ഒരാളെ തൗഹീദിൽ ഏറ്റവും സ്ഥിരതയോടുകൂടി നിലനിർത്തുന്ന കാര്യങ്ങളിൽ പെട്ടതാണ്. നാലാമത്തെ കാര്യം, അല്ലാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ച് അറിയുക എന്നത് ഒരാൾ ഉപേക്ഷിക്കുമ്പോൾ അപ്പോഴാണ് അയാൾ തിന്മയുടെയും നാശത്തിൻ്റെയും വഴിയിലേക്ക് കൂടുതലായി അടുക്കുക. എത്രമാത്രം അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് ഒരാളിൽ കുറയുന്നോ അത്രമാത്രം അയാൾ തിന്മകളിലേക്ക് വഴുതി പോകുന്നത് വർദ്ധിച്ചുകൊണ്ടിരിക്കും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല തൗബയെ കുറിച്ച് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ഇന്നമ തൗബത്തു അലല്ലാഹ് ലില്ലദീന യഅമലൂന സൂഅ ബിജഹാലതിൻ സുമ്മ യതൂബൂന മിൻ ഖരീബ്. അല്ലാഹുവിന്റെ അടുക്കൽ തൗബയുള്ളത് ആർക്കു മാത്രമാണ്? للذين يعملون السوء بجهاله, അറിവില്ലാതെ തെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണ്. അറിവില്ലാതെ തെറ്റ് ചെയ്യുകയും സുമ്മ യതൂബൂന മിൻ ഖരീബ്, പിന്നെ ഉടനെ തന്നെ തൗബ ചെയ്യുകയും ചെയ്യുന്ന ആളുകൾക്കാണ് അള്ളാഹുവിന്റെ അടുക്കൽ തൗബയുള്ളത്. ഈ ആയത്ത് കേട്ടാൽ പല ആളുകളും അതിന്റെ വിശദീകരണമായി മനസ്സിലാക്കുക, ഒരാൾ ബോധപൂർവം തെറ്റ് ചെയ്താൽ അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല എന്ന് വിചാരിക്കാൻ സാധ്യതയുണ്ട്. അല്ലെ, അള്ളാഹു പറയുന്നത് എന്താണ്? തൗബയുള്ളത് ആർക്കു മാത്രമാണ്? അറിവില്ലാതെ തെറ്റ് ചെയ്യുന്ന ആളുകൾ അവർക്ക് മാത്രമാണ് അള്ളാഹുവിന്റെ അടുക്കൽ തൗബയുള്ളത്. മാത്രമല്ല, അറിവില്ലാതെ അവൻ തെറ്റ് ചെയ്താൽ പോലും എന്ത് ചെയ്യണം? ഉടനെ തന്നെ തൗബ ചെയ്യണം. ثم يتوبون من قريب, പിന്നെ ഉടനെ തന്നെ അവർ തൗബ ചെയ്യുകയും വേണം. എന്നാൽ ഈ ആയത്ത് വിശദീകരിച്ച സഹാബികൾ അവർ പറഞ്ഞു, ഇന്നമ തൗബത്തു ലില്ലദീന യഅമലൂന സുഅ ബിജഹാല, അറിവില്ലാതെ തെറ്റ് ചെയ്യുക എന്ന് ഈ ആയത്തിൽ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബോധപൂർവമോ അറിവില്ലാതെയോ തെറ്റ് ചെയ്യുന്ന ആളുകളെയാണ്. അതെങ്ങനെയാണ് ബോധപൂർവം തെറ്റ് ചെയ്യുന്ന ആളുകൾ അറിവില്ലാതെ തെറ്റ് ചെയ്യുക? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തെ പോലുള്ള സഹാബികൾ പറഞ്ഞു, തെറ്റ് ചെയ്യുന്ന എല്ലാവരും ആ തെറ്റ് ചെയ്യുന്നത് അള്ളാഹുവിനെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ഒരാളും ബോധപൂർവം ചെയ്യുന്നവനാകട്ടെ അറിവില്ലാതെ ചെയ്യുന്നവനാകട്ടെ, അള്ളാഹുവിനെ കുറിച്ച് ഒരാൾ മര്യാദക്ക് അറിഞ്ഞിരുന്നെങ്കിൽ അവൻ ആ തെറ്റ് ചെയ്യില്ലായിരുന്നു. അതുകൊണ്ട് ആര് തെറ്റ് ചെയ്താലും അവരൊക്കെ ഈ പറഞ്ഞതിൽ പെടും. നോക്കൂ, ഇതിന്റെ ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, അറബി പഠിച്ചാൽ മാത്രം ഖുർആൻ മനസ്സിലാവില്ല എന്നതാണ്. അറബി ഭാഷാ പ്രകാരം നിയമം പ്രകാരം അർത്ഥം വെക്കുകയാണെങ്കിൽ ഇവിടെ എന്താണ്? അറിവില്ലാതെ തെറ്റ് ചെയ്ത ആൾക്ക് മാത്രമേ അള്ളാഹു പുറത്തു കൊടുക്കുകയുള്ളൂ എന്നാണ്. പക്ഷെ സഹാബികൾ അതിനെ വിശദീകരിച്ചത് എങ്ങനെയാണ്? ബോധപൂർവമാകട്ടെ അബദ്ധത്തിലാകട്ടെ ആര് ഒരു തെറ്റ് ചെയ്യുന്നുണ്ടോ അവൻ അള്ളാഹുവിനെ മനസ്സിലാക്കിയിട്ടില്ല, അള്ളാഹു ആരാണ് എന്ന് അവൻ തിരിച്ചറിഞ്ഞിട്ടില്ല. പിന്നെ ഉടനെ തന്നെ തൗബ ചെയ്യണം. സഹാബികൾ വിശദീകരിച്ചു, യതൂബൂന മിൻ ഖരീബ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഐ ഖബ്ലൽ മൗത്ത്, മരണത്തിന് മുൻപ് തൗബ ചെയ്യണമെന്ന്. മരണം അതിന്റെ തൊണ്ടക്കുഴിയിൽ എത്തുന്നതിന് മുൻപ് അവൻ തൗബ ചെയ്തിരിക്കണം, അതാണ് അതിന്റെ അർത്ഥം. മരണത്തിന് മുൻപുള്ളതൊക്കെ അടുത്തുള്ള സമയമാണ്. ഈ പറഞ്ഞതിന്റെ അർത്ഥം തെറ്റുകൾ ചെയ്യാമെന്നോ അതിൽ ചെയ്യണമെന്നോ അല്ല, അതല്ലെങ്കിൽ തൗബ വൈകിപ്പിക്കണമെന്നല്ല, മറിച്ച് തൗബ ഉടനെ ചെയ്യണം. അതുപോലെ തെറ്റുകൾ അതിൽ നിന്ന് പരമാവധി വിട്ടു നിൽക്കണം. പക്ഷെ തെറ്റുകൾ പറ്റിക്കഴിഞ്ഞാൽ അവൻ ഈ പറഞ്ഞ സമയം അള്ളാഹു അനുവദിച്ച് നൽകിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസിൽ കാണാം, അവിടുന്ന് പറഞ്ഞു, ഇന്നല്ലാഹ അദിന ലി അൻ ഉഹദ്ദിസ ലകും അൻ ദീക്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മലക്കിനെ കുറിച്ച് പറഞ്ഞു തരാൻ എനിക്ക് അനുമതി നൽകിയിരിക്കുന്നു. ഒരു മലക്കിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു നൽകാൻ അള്ളാഹു എനിക്ക് അനുമതി നൽകിയിരിക്കുന്നു. എന്താണ് ആ മലക്കിന്റെ പ്രത്യേകത? അവിടുന്ന് പറയുന്നു, വഉനുഖുഹു മുൻസനിൻ തഹ്തൽ അർഷ്, ആ മലക്ക് അതിന്റെ പിരടി അള്ളാഹുവിന്റെ അർശിന്റെ താഴെ അവിടെയാണ് നിൽക്കുന്നത്. അതിന്റെ പിരടി അള്ളാഹുവിന്റെ അർശിന്റെ താഴെയാണ്. വറിജ്ലാഹു ഖദ് മറഖത് വരി വ മറഖത് റിജ്ലാഹു അൽ അർദ്, അതിന്റെ കാലുകൾ ഭൂമിയിൽ പതിച്ചിരിക്കുന്നു, അതിന്റെ കാലുകൾ ഭൂമിയിൽ പതിച്ചിരിക്കുന്നു, അതിന്റെ കഴുത്താകട്ടെ അള്ളാഹുവിന്റെ അർശ് അതിന്റെ താഴെയാണ്. എത്ര വലുപ്പം ഉണ്ടായിരിക്കും ആ മലക്കിന്? ആകാശഭൂമികളുടെ വലുപ്പം എത്രയാണ്? നമ്മൾ ഈ കാണുന്ന ആകാശമല്ല, ഏഴ് ആകാശങ്ങൾക്ക് മുകളിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അർശുള്ളത്. അതിലൊന്നാം ആകാശം വരെ മാത്രമാണ് നമ്മുടെ കാഴ്ചകളുള്ളത്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നക്ഷത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നത്. അതിനപ്പുറത്ത് ആറ് ആകാശങ്ങൾ വേറെയുമുണ്ട്. അതിനപ്പുറത്താണ് അള്ളാഹുവിന്റെ അർശുള്ളത്. ആ അർശിൽ പിരടി എത്തി നിൽക്കുന്ന ഒരു മലക്ക് അതിന്റെ കാലുകളാകട്ടെ ഭൂമിയിൽ സ്പർശിച്ചിരിക്കുന്നു. ഭീമാകാരനായ ഒരു മലക്ക്, അള്ളാഹുവിന്റെ അർശ് വഹിക്കുന്ന മലക്കുകളിൽ ഒന്നാണത്. ഈ അർശിനെ കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞത്, അർശിനു മുൻപിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കാൽപാദം വെക്കുന്ന കുർസി, വസിഅ കുർസിയുഹു സമാവാതി വൽ അർദ് എന്ന് അള്ളാഹു പറഞ്ഞ കുർസി, അള്ളാഹുവിന്റെ കാലു വെക്കുന്ന പാദപീഠം, അത് ഉള്ളത് ഈ അർശിന് താഴെയാണ്. അതിനെ കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആകാശ ഭൂമികൾ മുഴുവൻ അള്ളാഹുവിന്റെ കുർസിയിൽ വെച്ചു കഴിഞ്ഞാൽ, ഒരു വലിയ മരുഭൂമിയിൽ ഒരാൾ കയ്യിൽ ധരിക്കുന്ന വള കൊണ്ടുപോയിട്ടാൽ എങ്ങനെ ഉണ്ടാകും, അതുപോലെയായിരിക്കും. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ചില പറഞ്ഞ ആകാശ ഭൂമികൾ എന്നത് അള്ളാഹുവിന്റെ കയ്യിൽ ഒരു കടുകുമണിയുടെ വലുപ്പം മാത്രമാണ്. അപ്പോൾ റബ്ബിന്റെ വലുപ്പം എന്തായിരിക്കും? സുബ്ഹാനഹു വതആല അവന്റെ സൃഷ്ടികളിൽപ്പെട്ട ഒരു സൃഷ്ടിയുടെ വലുപ്പമാണ്, അർശു വഹിക്കുന്ന ഒരു മലക്കിന്റെ വലുപ്പമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആ മലക്ക് പറഞ്ഞുകൊണ്ടിരിക്കും, ആ മലക്ക് അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ടിരിക്കും, സുബ്ഹാനക മാ അഅ്ളമക റബ്ബനാ, അള്ളാഹുവേ നീ എത്ര പരിശുദ്ധനാണ്, നിന്റെ മഹത്വം എത്ര വലുതാണ് എന്ന് ആ മലക്ക് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. ഫയുറദ്ദു അലൈഹി, അപ്പോൾ ആ മലക്കിന് മറുപടിയായി പറയപ്പെടും, ഇന്നഹു ലാ യഅലമു ദാലിക മൻ ഹലഫ ബി കാദിബ, എന്റെ മേൽ കള്ളസത്യം ചെയ്തവൻ, അള്ളാഹു സത്യം എന്ന് പറഞ്ഞുകൊണ്ട് കളവ് പറയുന്നവൻ, അവന് ഇക്കാര്യം മനസ്സിലായിട്ടില്ല. എന്റെ ഗാംഭീര്യം എന്താണ് എന്നത്, എന്റെ വലുപ്പം എന്താണ് എന്നത് എന്റെ മേൽ കള്ളസത്യം ചെയ്തവന് മനസ്സിലായിട്ടില്ല. ഇത്ര വലിയ മലക്ക്, മനുഷ്യന്മാർ അവർക്ക് കുറച്ച് നീളമുണ്ടായാൽ, കുറച്ച് തടിയും വെയിറ്റും ശക്തിയും ഉണ്ടായിക്കഴിഞ്ഞാൽ അവരുടെ നടത്തം എങ്ങനെയാണ്? നാട്ടിൽ അവന് എത്ര വലിയ ജബ്ബാറാണ്, എത്ര വലിയ പോക്കിരിത്തരമാണ് അവൻ ആളുകൾക്ക് മുന്നിൽ കാഴ്ചവെക്കുക. ഭീമാകാരനായ ഒരു മലക്ക് അള്ളാഹുവിനോട് പറയുന്നത് ഇപ്രകാരമാണ്, ആ മലക്കിന് നൽകപ്പെടുന്ന മറുപടി ഇപ്രകാരമാണ്, സുബ്ഹാനല്ലാഹ്. അപ്പോൾ റബ്ബിന്റെ വലുപ്പം എന്താണ്? അള്ളാഹുവിന്റെ മുൻപിൽ നിൽക്കേണ്ടി വരുന്ന സന്ദർഭത്തിന്റെ അവസ്ഥ എന്താണ്? നീ റബ്ബിന്റെ മുൻപിൽ പോയി നിൽക്കുന്ന അവസ്ഥ എന്താണ്? പരലോകത്തെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല അറിയിച്ച ആയത്തുകൾ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. വതറന്നാസ സുഖാറ, പരലോകം ഉണ്ടായിക്കഴിഞ്ഞാൽ മനുഷ്യർ അന്ന് ലഹരി ബാധിച്ചവരെ പോലെയാണ് എന്ന് നിനക്ക് തോന്നുന്നു. വമാ ഹും ബിസുഖാറ, അവർക്ക് ലഹരി ബാധിച്ചതല്ല. വലാകിന്ന അദാബ അല്ലാഹി ഷദീദ്, അല്ലാഹുവിന്റെ ശിക്ഷ വളരെ കഠിനമായതാണ്. അപ്പോൾ സഹോദര, അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ വലുപ്പം എന്താണ്? സഹാബികൾ നോക്കൂ, നിങ്ങൾ ഈ പറഞ്ഞ ഹദീസുകളിൽ ചിലത് അല്ലെങ്കിൽ ഇതിനേക്കാൾ ഗൗരവം കുറഞ്ഞ പരലോകത്തെ കുറിച്ച് അറിയിക്കുന്ന ചില ഹദീസുകൾ പോലും സഹാബികളുടെ ഹൃദയം പ്രകമ്പനം കൊള്ളിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അവരോട് പറഞ്ഞു, കൈഫ അൻഅം, ഞാൻ എങ്ങനെ സുഖിക്കാനാണ്? വസാഹിബുൽ ഖർനി ഖദ് ഇൽതഖമൽ ഖർനി, കാഹളത്തിൽ ഊതുന്ന മലക്ക് ആ കാഹളം തന്റെ ചുണ്ടിനോട് ചേർത്ത് പിടിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ നോട്ടം ആ കാഹളം കയ്യിലെടുത്തത് മുതൽ അള്ളാഹുവിന്റെ അർശിന്റെ ഭാഗത്തേക്കാണ്. കഅന്ന ഐനൈഹി കൗകബാനി ദുർരിയൻ, ആ മലക്കിന്റെ രണ്ട് കണ്ണുകൾ അത് തുളച്ചു കയറുന്ന രണ്ട് നക്ഷത്രങ്ങൾ പോലെയായിരിക്കുന്നു. ആ ഹദീസ് ഉദ്ധരിച്ചപ്പോൾ സഹാബികൾ പറയുകയാണ്, റസൂലുള്ളാഹി അത് പറഞ്ഞപ്പോൾ ഇഷ്തദ്ദ അലാ അസ്ഹാബി, അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബിമാർ അവർക്ക് പ്രയാസമായി, അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, അവരുടെ ഭയം വളരെ കഠിനമായി പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കൊരു പ്രാർത്ഥന പറഞ്ഞു കൊടുത്തു, നമ്മളിൽ ആരെങ്കിലും കടുത്ത ഒരു പ്രയാസത്തിൽ അകപ്പെടുകയും അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയുന്ന പ്രാർത്ഥനയാണത്, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, അലല്ലാഹി തവക്കൽന, നാം അല്ലാഹുവിൽ ബലമേൽപ്പിച്ചിരിക്കുന്നു. ഭരമേൽപ്പിക്കാൻ അവൻ എത്ര നല്ലവനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. 2 മിനിറ്റ് കൂടി, അത് കഴിഞ്ഞാൽ നമുക്ക് നിർത്താം. അപ്പോൾ സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ചുള്ള അറിവ്, അതിൻ്റെ പ്രാധാന്യം ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞ ഒരു ഹദീസ് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. റസൂലുള്ള പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന ലില്ലാഹി 99 അസ്മ, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അവന് 99 നാമങ്ങളുണ്ട്. അതായത് ആ 99 നാമങ്ങൾ അള്ളാഹു പ്രത്യേകം തിരഞ്ഞെടുത്ത നാമങ്ങളാണ്. മിഅ ഇല്ലാ വാഹിദ, 100 തികച്ചുണ്ട്, ഒരു നാമം ഒഴിച്ചു നിർത്തിയാൽ. അതായത് ഒരു നാമം കൂടി ഉണ്ടായിരുന്നെങ്കിൽ അത് 100 ആകുമായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല 99 നാമങ്ങൾ അവൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. മൻ അഹ്സാഹ ദഖല അൽ ജന്ന, ആരെങ്കിലും അത് ഗ്രഹിച്ചു കഴിഞ്ഞാൽ, അത് ഇഹ്സാ നടത്തിയാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. 99 നാമങ്ങൾ അള്ളാഹുവിനുണ്ട്, അത് ഒരാൾ ഗ്രഹിച്ചു മനസ്സിലാക്കിയാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. നോക്കൂ, വലിയ പ്രതിഫലമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ നാമങ്ങൾ പഠിക്കുന്നതിന് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഈ ഹദീസ് വിശദീകരിച്ചപ്പോൾ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളാഹു തആല അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ നാമങ്ങൾ പഠിക്കേണ്ടത് 3 ഘട്ടങ്ങളായിട്ടാണ്. ഒന്നാമത്തെ ഘട്ടം ഏതാണ് അള്ളാഹുവിന്റെ നാമങ്ങൾ എന്ന് പഠിക്കലാണ്. അർറഹ്മാൻ, അർറഹീം, അൽ മലിക്, അൽ ഖുദ്ദൂസ്, അൽ ഹയ്, അൽ ഖയ്യൂം, ഇങ്ങനെ അള്ളാഹുവിന്റെ നാമങ്ങൾ ഏതാണ് എന്നത് ആദ്യം എണ്ണി തിട്ടപ്പെടുത്തി പഠിക്കുക. രണ്ടാമത്തേത് ഇഹ്സാഉ മഅനീ, അള്ളാഹുവിന്റെ നാമങ്ങൾ അവയുടെ അർത്ഥ ഉദ്ദേശങ്ങൾ എന്താണ് എന്ന് പഠിക്കുക. അതാണ് രണ്ടാമത്തെ ഘട്ടം. മൂന്നാമത്തെ ഘട്ടം ദുആഉഹു ബിഹ, അള്ളാഹുവിനെ ആ നാമങ്ങൾ കൊണ്ട് വിളിച്ചു പ്രാർത്ഥിക്കുക. എങ്ങനെയാണ് അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കേണ്ടത്? 2 രൂപത്തിലാണ്. ഒന്ന്, അള്ളാഹുവിന്റെ നാമങ്ങളിൽ നിന്ന് നിന്റെ സാഹചര്യങ്ങൾ, നീ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് അനുയോജ്യമായ നാമങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ട് നീ അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കുക. ഉദാഹരണത്തിന്, നിനക്ക് റിസ്ക് കുറഞ്ഞതായി നിനക്ക് മനസ്സിലാവുന്നു. അള്ളാഹുവിനോട് നീ റിസ്ക് ചോദിക്കുകയാണ്. എങ്ങനെ ചോദിക്കണം? യാ റാസിഖ് ഉർസുഖ്നി, റാസിഖായ അള്ളാഹുവേ നീ എനിക്ക് റിസ്ക് നൽകണം, എനിക്ക് ഉപജീവനം നൽകണം. നിനക്ക് രോഗം ബാധിച്ചിരിക്കുകയാണ്, അല്ലാഹുമ്മ അൻത ശാഫി ലാ ശിഫാ, അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബാസ് ഇഷ്ഫി അൻത ശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക, അല്ലാഹുവാണ് ഷാഫിയായിട്ടുള്ളവൻ, അവനാണ് രോഗത്തിന് ശമനം നൽകുന്നവൻ. അപ്പോൾ ആ നാമം മുന്നിൽ വെച്ച് പ്രാർത്ഥിക്കണം. നിന്റെ ഹൃദയത്തിൽ കരുണ കുറഞ്ഞതായി നിനക്ക് തോന്നുന്നു, യാ റഹ്മാൻ അൽഹിംനി റഹ്മ, അള്ളാഹുവെ, റഹ്മാനായ റബ്ബേ, എനിക്ക് നീ കാരുണ്യം വർദ്ധിപ്പിച്ചു നൽകണം. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ നാമങ്ങളിൽ നിന്ന് നിന്റെ ആവശ്യത്തിന് യോജിച്ച നാമങ്ങൾ തിരഞ്ഞെടുത്ത് നിനക്ക് പ്രാർത്ഥിക്കാം. അത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കപ്പെടാൻ കൂടുതൽ സാധ്യത ഉണ്ടാക്കും. വേഗം അങ്ങനെ പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും. പ്രാർത്ഥിക്കേണ്ട ഒന്നാമത്തെ വഴി അതാണ്. രണ്ടാമത്തെ വഴി, അള്ളാഹുവിന്റെ നാമങ്ങൾ, ആ നാമങ്ങൾ അനുസരിച്ചുകൊണ്ട് നീ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യലാണ്. അള്ളാഹു റഹ്മാനാണ്, അവൻ അങ്ങേയറ്റം കരുണയുള്ളവനാണ്, നീയും കരുണയുള്ളവനാകണം. അള്ളാഹു ജമീലാണ്, അവൻ ഭംഗിയുള്ളവനാണ്, നീ ഭംഗിയെ ഇഷ്ടപ്പെടുന്നവനും ഭംഗിയുള്ളവനുമാകണം. അള്ളാഹു അലീമാണ്, അവൻ അറിവുള്ളവനാണ്, നീ അറിവ് പഠിക്കാൻ പരിശ്രമിക്കണം. അള്ളാഹു റഫീഖാണ്, സൗമ്യതയുള്ളവനാണ്, നിനക്ക് സൗമ്യത ഉണ്ടായിരിക്കണം. അള്ളാഹു റഊഫാണ്, അനുകമ്പയുള്ളവനാണ്, നീ പാവപ്പെട്ടവരോട് അനുകമ്പ കാണിക്കുന്നവനാണ്. ഇങ്ങനെ നിന്റെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ നാമങ്ങൾ സ്വാധീനം ചെലുത്തണം. അള്ളാഹു സമീഅാണ്, എല്ലാം കേൾക്കുന്നവനാണ്, നീ നിന്റെ സംസാരം ശ്രദ്ധിക്കണം. അള്ളാഹു ബസീറാണ്, രഹസ്യങ്ങൾ നീ ശ്രദ്ധിക്കണം, അവനെല്ലാം കാണുന്നവനാണ്. ഇങ്ങനെ അള്ളാഹുവിന്റെ നാമങ്ങൾ നിന്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തണം. ഇതാണ് അള്ളാഹുവിന്റെ 99 നാമങ്ങൾ പഠിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് പടിപടിയായി നമ്മൾ ശരിയാക്കി കൊണ്ടുവരേണ്ടതാണ്. ചില ആളുകൾ അസ്മാഉ സിഫാത്ത് എന്ന് പഠിക്കാൻ തുടങ്ങും, ഒരു ദിവസം കൊണ്ട് എല്ലാം പഠിച്ചെടുക്കും,
അത് ജീവിതത്തിൽ പകർത്താനുള്ള സമയം നിങ്ങൾ എടുക്കണം. പതുക്കെ പതുക്കെ ഒരു ആഴ്ച ഒന്ന് പഠിച്ചാൽ അത് ആ ആഴ്ച പ്രാവർത്തികമാക്കാൻ, അതിൻ്റെ മാറ്റം ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. ഇല്ലാതെ നമ്മുടെ ബുദ്ധി വ്യായാമത്തിന് വേണ്ടി ഈ വിജ്ഞാനം പഠിക്കുന്നത് ഉള്ള ഈമാനും കൂടി ഇല്ലാതെയാക്കുന്നതിനാണ് സഹായിക്കുക. കാരണം അള്ളാഹുവിനെ കുറിച്ച് കുറേ പഠിച്ചിട്ടുണ്ട്, പക്ഷെ ഒരു കാര്യമില്ല എന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്താൻ പാടില്ല. മറിച്ച് ആ പഠിക്കുന്നത് ഒരാഴ്ച എന്താണോ പഠിച്ച് അത് പഠിച്ചത് ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുക. അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് അടുത്ത ആഴ്ചയും അതിൻ്റെ അടുത്ത ആഴ്ചയും ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില അടിസ്ഥാനങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുക. അതിനുശേഷം ഇൻഷാ അള്ളാഹ് അള്ളാഹുവിൻ്റെ നാമങ്ങളുടെ വിശദീകരണം പഠിക്കാൻ നമ്മൾ ആരംഭിക്കും. അപ്പോൾ ഓരോ നാമങ്ങളും വിശദീകരിക്കുമ്പോൾ അത് ജീവിതത്തിൽ ചെലുത്തേണ്ട സ്വാധീനങ്ങളെ കുറിച്ച് നമ്മൾ അവസാനം പറയും. അത് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുകയാണ് എങ്കിൽ വലിയ മാറ്റം ഈമാനികമായി നമുക്ക് ഉണ്ടാകുന്നത് ബോധ്യപ്പെടാതിരിക്കുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കാനും നമുക്ക് അവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഹദ അല്ലാഹു തആല അഅലമു സവാബി വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.